السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിടത്ത്, അതായത് അള്ളാഹുവിലും അതുപോലെ തന്നെ പരലോകത്തിലുമെല്ലാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിടത്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീനഹും ലിഅമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അവർ അവരെ ഏൽപ്പിക്കുന്ന, അതായത് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കുന്ന അമാനത്തുകൾ, അതുപോലെ തന്നെ കരാറുകൾ, അതെല്ലാം കൃത്യമായി പാലിക്കുന്നതാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആ കാര്യങ്ങൾ. ആ അമാനത്തുകളിൽ മറ്റു പല ആയത്തുകളിൽ നമുക്ക് കാണാം, അമാനത്തുകൾ നിങ്ങൾ ചതി കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ ആ അയാളെ ചതിക്കുന്ന വഞ്ചിക്കുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏൽപ്പിച്ചത് എന്താണോ അതുപോലെ നമ്മൾ ആ കാര്യം ചെയ്യുക എന്നുള്ളത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളിൽ ഒന്നാണ് നമ്മുടെ സന്താനങ്ങൾ എന്നുള്ളത്, നമ്മുടെ മക്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. അതല്ലാതെ നമ്മൾക്ക് സ്വന്തമായി മറ്റേതെങ്കിലും തരത്തിലൊരു അധികാരം നമ്മുടെ മക്കളുടെ മേലെയില്ല. അതായത് നമുക്ക് ഇന്ന കുട്ടി ജനിക്കണമെന്നോ അത് ആൺകുട്ടിയാവണമെന്നോ പെണ്ണാവണമെന്നോ ആ കുട്ടിയുടെ രൂപമോ നിറമോ ഒന്നും തീരുമാനിക്കാൻ നമുക്ക് അധികാരമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർ യഖ്ലുഖു മാ യശാ. അള്ളാഹുവിനാണ് ആകാശ ഭൂമികളുടെ മുൽക്ക്, ആധിപത്യമുള്ളത്. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകും. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ നൽകും. ഔ യുസവ്വിജുഹും ദുക്രാനം വ ഇനാസ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി അവൻ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കും. ചില ആളുകൾ കുട്ടികൾ കൊടുക്കൂല അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അലീമുൻ ഖദീറുമാണ്, എല്ലാം അറിയുന്നവനും എല്ലാവിധ കഴിവുമുള്ളവനാണ്. അപ്പൊ മക്കളുടെ യഥാർത്ഥ മുൽക്ക് ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. നമ്മുടെ മക്കൾ നമ്മളൊരു കാരണം മാത്രമാണ് ആ കുട്ടി ജനിക്കാൻ. ആ കുട്ടി ജനിക്കാൻ ഒരു കാരണം, ആ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമല്ല. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത് എങ്ങനെയാ? അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മൾക്ക് അള്ളാഹു നൽകിയ ഒരു അമാനത്താണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിന്റെയും മക്കളുടെയും കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. ഏ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന്, മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണമേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, ഇൽമ് നൽകണം, അതുപോലെ അദബ് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരും ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടവരാണ്, അതായത് ഒരാട്ടിടയനെ പോലെ ഒരു ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തമുള്ള ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചത് എന്താണോ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യും. അതായത് ഒരു മക്കളുടെ കാര്യത്തിൽ പിതാവിനെ, ഒരു വീടിന്റെ കാര്യത്തിൽ ആ വീടിന്റെ സ്ത്രീ, അതായത് ഭർത്താവിന്റെ സമ്പത്തിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ആ ഭർത്താവിന്റെ ഭാര്യയെ, അതുപോലെ തന്നെ ഒരു അടിമയുടെ കാര്യത്തിൽ യജമാനനെ, അടിമയോട് യജമാനൻ ഏൽപ്പിച്ച കാര്യങ്ങൾ, എന്തൊരു ഉത്തരവാദിത്തമാണ് അവനുള്ളത്, അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദ്യം ചെയ്യുമെന്നുള്ളത്. ഉലമാക്കൾ പറയാറുണ്ട് മക്കളുടെ കാര്യത്തിൽ, ഇന്നല്ലാഹ യസ്അലുൽ വാലിദ അൻ വലദിഹി യൗമൽ ഖിയാമത്തി ഖബ്ല അൻ യുസ്അലൽ വലദു അൻ വാലിദിഹി, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ മക്കൾ മാതാപിതാക്കളോട് ചെയ്ത കടമകളെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് മക്കളെ കുറിച്ച് ചോദിക്കും, മാതാപിതാക്കളോട് മക്കളെ കുറിച്ച് ചോദിക്കും. അതായത് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോട് എന്തൊക്കെ കടമകളുണ്ടോ അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അദ്ബ് ഇബ്നക ഫഇന്നക മസ്ഊലുൻ അൻ വലദിക് മാദാ അദബ് അദബ്തഹു വമാദാ അല്ലംതഹു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അദബ് പഠിപ്പിക്കണം, നിങ്ങളോട് ചോദിക്കും എന്താണ് നിങ്ങൾ അവരെ പഠിപ്പിച്ചത്, എന്ത് മര്യാദയാണ് നിങ്ങളോട് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ മക്കളോടോ വഇന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ലക്, മക്കളോട് ചോദിക്കും മാതാപിതാക്കളോട് എന്ത് പുണ്യം നിങ്ങൾ ചെയ്തു, മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മക്കളോടും നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്റെ മകനാണ് അവൻ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ എന്നുള്ള നിലക്ക് ഒരു തീരുമാനിക്കാനും അധികാരമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യാൻ ഒരുപാട് ആയത്തുകളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരായത്തിൽ കാണാം, വവസ്തൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, ഞാനിതാ മക്കളോട് മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളുടെ കാര്യത്തിൽ പറഞ്ഞു, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു ഇദാ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് മക്കളുടെ അനന്തര സ്വത്ത് നൽകുന്ന വിഷയത്തിൽ, അങ്ങനെ പല കാര്യത്തിലും ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ചിലർ തഫ്സീർ ചെയ്തത് കാണാം, നമ്മളെക്കാൾ നമ്മുടെ മക്കളോട് ഇഷ്ടമുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. കാരണം അല്ലാഹു തആല നമ്മളോടാ പറയുന്നത്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഞാനിതാ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. നമ്മളൊരാളോട് വേറൊരാളെ കുറിച്ച് വസീയത്ത് ചെയ്യണമെങ്കിൽ അയാളെക്കാൾ നമുക്ക് ആ വസീയത്ത് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് ഇഷ്ടമുണ്ടായിരിക്കണം. അല്ലാഹു തആല നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നമ്മളോട് പറയാണ്, ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വസീയത്ത് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള കടമകൾ അതെന്തൊക്കെയാണെന്ന് വ്യക്തമായി നമുക്കറിഞ്ഞിരിക്കണം. അവരുടെ നാളെ പരലോകത്തിന്റെ സ്വർഗപ്രവേശനത്തിലും നരകപ്രവേശനത്തിൽ വരെ അവർക്കുള്ള കടമ ഒരൊറ്റ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിയും ഇസ്ലാമായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് ആ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. മുസ്ലിമായിക്കൊണ്ട് ഫിത്രത്തിൽ റുബൂബിയത്ത് അംഗീകരിക്കുന്ന, റുബൂബിയത്ത് ഉൾക്കൊള്ളാൻ മനസ്സിന് ശക്തിയുള്ളവരായിട്ടാണ് ഏത് കുട്ടിയും ഭൂമിയിൽ ജനിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഅബവാഹു യുഹവ്വിദാനിഹി വഔ യുനസ്സിറാനിഹി അഉ യുമജ്ജിസാനിഹി, അവരുടെ മാതാപിതാക്കളാണ് ഒന്നെങ്കിൽ ജൂതനാക്കുന്നത്, അല്ലെങ്കിൽ നസാറാക്കുന്നത്, അല്ലെങ്കിൽ മജൂസിയാക്കുന്നത്, അഥവാ അവന്റെ ജീവിതത്തിൽ അവൻ ഏത് വിശ്വാസത്തിലേക്കും ഏത് ഇതിലേക്കും പോകുമെന്നതിൽ ചെറുപ്പം മുതലേ അവന്റെ മേലെ അധികാരമുള്ളത് അവന്റെ മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിൽ നമുക്ക് വേണ്ട കടമകൾ എന്തൊക്കെയാണ് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് സ്വന്തം മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്വന്തം മക്കളെ ഇത്രയധികം അടുത്തു കിട്ടിയ ഒരു കാലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഉണർന്നിരിക്കുന്ന ഒരു 8-10 മണിക്കൂർ കുട്ടികൾ വീട്ടിൽ ഉണ്ടാവാറില്ല.
ഈ കഴിഞ്ഞ കാലഘട്ടം ഇപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുണ്ട്. ആ മക്കളെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെ കുറിച്ച്, അവരുടെ ചിന്തകളെ കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണത്. മക്കളോടുള്ള കടമകളിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇൻഷാഅള്ളാ നാം ഇവിടെ സൂചിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, മക്കളോടുള്ള ബാധ്യതകളിൽ, കടമകളിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇഖ്തിയാറു സൗജതി സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയെ തെരഞ്ഞെടുക്കുക, സ്വാലിഹത്തായ ഒരു ഇണയെ തെരഞ്ഞെടുക്കുക, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. അതായത് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സബബായി വെച്ചിട്ടുള്ള, ദുനിയാവിൽ വെച്ചിട്ടുള്ള വിവാഹ ബന്ധം തെരഞ്ഞെടുക്കുമ്പോ തന്റെ ഇണയെ, തന്റെ കുട്ടിയെ അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് വളർത്താൻ കഴിവുള്ളവനാണോ അല്ലെങ്കിൽ കഴിവുള്ളവളാണോ ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നൊരു ചിന്ത അപ്പോൾ മുതൽ തുടങ്ങേണ്ടതുണ്ട്. കുട്ടികളോടുള്ള കടമകളിൽ ഒന്നാമത് തുടങ്ങേണ്ടത് ആ സമയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹൽ മർഅത്തു ലിഅർബഇ, ലിമാലിഹാ വലിഹസബിഹാ വജമാലിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാതിദ്ദീൻ തുരിബത്തിയദാ. നിനക്ക് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും അവളുടെ സൗന്ദര്യം പരിഗണിക്കും, അവളുടെ കുടുംബം പരിഗണിക്കും, അവളുടെ സമ്പത്ത് പരിഗണിക്കും, അവളുടെ ദീന് പരിഗണിക്കും, മറ്റെല്ലാം പരിഗണിക്കേണ്ടതെന്നല്ല, നിനക്ക് പരിഗണിക്കാം, പക്ഷേ ദീനിനെ മറികടക്കുന്ന അവസ്ഥയിൽ നീ അത് പരിഗണിക്കരുത്. നിനക്ക് ദീനിന് വേണ്ടി എന്ത് സഹിച്ചാലും അത് നിനക്ക് നന്മയായിരിക്കും എന്നുള്ള ആശയത്തിൽ ഇത് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഒരു പുരുഷനെ, ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോഴോ അവന്റെ ദീനും സ്വഭാവവും പരിഗണിക്കണം. അവന്റെ സമ്പത്തോ ജോലിയോ എല്ലാം നമുക്ക് നോക്കാം, അനുവദിക്കപ്പെട്ടതാണ്, പക്ഷേ ദീനിനേക്കാൾ മികച്ചു നിൽക്കുന്ന അവസ്ഥയിലാവരുത്. കാരണം നമ്മൾക്ക് ജനിക്കുന്ന അള്ളാഹു തആല ആ ബന്ധത്തിൽ നൽകുന്ന മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിവുള്ളവരാണോ എന്ന് പരിഗണിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ദുആ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുണ്ടാവുന്ന ബന്ധം ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തുന്ന ഇബാദത്താണ് ദുആ എന്നുള്ളത്. പ്രവാചകന്മാർ അവർക്ക് മക്കളെ നൽകണേ എന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹായ കുട്ടിയെ തരണം. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബ, എനിക്ക് ഒരു തയ്യിബായ ഏറ്റവും നല്ല കുട്ടിയെ നൽകണമേ എന്ന് ആ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. ആ മക്കൾക്ക് വേണ്ടി ജനിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത് വ മിൻ ദുരിയ്യതി, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം എന്റെ മക്കളെയും. റബ്ബി ജുബ്നി റബ്ബി ജുനുബ്നി വ ബനിയ വ ജുനുബ്നി വ ബനിയ അൻ അബ്ദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കൾക്കും മക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം മക്കളെ വഴിതെറ്റിക്കാൻ, തൗഹീദിന്റെ മക്കളെ വഴിതെറ്റിക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദുആ ഇബാദുർ റഹ്മാനിന്റെ ദുആക്കളിൽ, ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ദാസന്മാർ, റഹ്മാൻ റബ്ബിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, എന്റെ ഭാര്യയും സന്താനങ്ങളും എന്റെ കണ്ണിന് കുളിർമ, അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരാക്കി മാറ്റണേ. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സലാസു ദഅവാതിൻ മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹിന്ന, മൂന്ന് ദുആകൾ, മൂന്ന് ആളുകളുടെ ദുആകൾ അല്ലാഹു തആല ഉത്തരം ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതിലൊന്നാണ് എന്താണെന്ന് അറിയോ? ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ദുആണ്, മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ദുആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി പ്രധാനമായിട്ടും ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എതിരായിട്ട് ദുആ ചെയ്യാനും പാടില്ല. അവർക്കെതിരെ അവരെന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവർക്കെതിരായിട്ടുള്ള ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും വലാ തദഉ അലാ ഔലാദികും വലാ തദഉ അലാ അംവാലികും, നിങ്ങൾ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ചില ആളുകൾ അങ്ങനെ ചെയ്യും ദേഷ്യം കാരണം, പക്ഷെ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, വഹാദാ മിൻ ജഹലിൽ ഇൻസാനി വജലതി, ജനങ്ങ മനുഷ്യരുടെ അറിവുകേടിലും ധൃതിയിലും പെട്ടൊരു കാര്യമാണ്, ചില ആളുകൾ ഹൈസു യദഉ അലാ നഫ്സിഹി വ ഔലാദിഹി വ മാലിഹി ബിശ്ശർരിൻ ഇൻദൽ ഗളബ്,
ദേഷ്യമുള്ള സമയത്ത് ചില ആളുകൾ അവരുടെ സ്വന്തത്തിനെതിരെ, സമ്പത്തിനെതിരെ, മക്കൾക്കെതിരെ അവർ പ്രാർത്ഥിക്കുന്നത് കാണാം. ഒരു നന്മക്ക് വേണ്ടി തേടുന്നത് പോലെ അവർ ആ ഷെറിന് വേണ്ടി ദുആ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് നല്ല പേരുകൾ വെക്കുക എന്നുള്ളത്, നല്ല പേരുകൾ വെക്കുക എന്നുള്ളത്, അതും നമ്മുടെ മേലെയുള്ള ഒരു ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ എന്നുള്ളതാണ്. അറബികളിൽ ഒരു സംസാരമുണ്ട്, ഒരു ചൊല്ലുണ്ട്, അറബികൾ സാധാരണമായി പറയുന്ന ഒരു കാര്യമാണ്, ലികുല്ലി റജുലിൻ മിൻ ഇസ്മിഹി നസീബ്. ഏതൊരു വ്യക്തിക്കും അതിന്റെ പേരിനോട് ഒരു ഭാഗം ഉണ്ടായിരിക്കും, പേരുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതൊരു അറബി ചൊല്ലാണെങ്കിൽ കൂടി പല ഉലമാക്കളും ഇബ്നു ഖയ്യിം റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട്, പല ഹദീസുകളെയും ഉദ്ധരിച്ചുകൊണ്ട് ഓരോ പേരുകൾക്കും ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്ത് പറയുന്നതാണ് പല ഒരുപാട് സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പാല് കറക്കാനോ മറ്റോ ഒരാളെ വിടാൻ നിൽക്കുമ്പോൾ ഒരാൾ എണീറ്റ് വെക്കും. അപ്പൊ അയാളുടെ പേര് പറയുമ്പോൾ പാല് കറക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആ അർത്ഥത്തിലുള്ള പേരായി. അപ്പൊ അദ്ദേഹത്തിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് വേറൊരാൾ എഴുതിപ്പിക്കും. അയാളുടെ പേര് ചോദിക്കുമ്പോൾ എളുപ്പമുള്ള പേരായിരിക്കും, നിന്ന അയാളോട് പോയി പറയാൻ പറയും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പേരുകൾക്കുള്ള ഒരു സ്വാധീനം. ഇനി അതൊന്നും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും തദഊന യൗമൽ ഖിയാമത്തി ബി അസ്മായിക്കും വ അസ്മായി ആബായിക്കും ഫഹസ്സിനു അസ്മാഅക്കും. നിങ്ങളെ നാളെ യൗമൽ ഖിയാമയിൽ വിളിക്കുന്നത് നിങ്ങളുടെ പേര് കൊണ്ട്, നിങ്ങളുടെ വാപ്പാന്റെ പേരിനോട് ചേർത്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പേര് ഏറ്റവും നല്ല പേരായിരിക്കും, ഏറ്റവും നല്ല പേര് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, നാലാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അൽ അദ്ൽ. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മക്കളുടെ ഇടയിൽ നീതി പാലിക്കുക. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഭാര്യമാരുള്ള ആളുകളുണ്ടാവും, രണ്ടോ മൂന്നോ നാലോ ഭാര്യമാരുള്ള ആളുകളുണ്ടാവും, അവരിൽ മക്കളും ഉണ്ടാകും. ആ മക്കളുടെ ഇടയിലെല്ലാം നീതി പാലിക്കേണ്ടത്, ഒരു ഭാര്യയിലാണെങ്കിലും മക്കളുടെ ഇടയിൽ നീതി പാലിക്കുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കുള്ള ഒരാൾ വന്ന് പറഞ്ഞു, എന്റെ ഇന്ന ഭാര്യയിൽ, ഒരു ഭാര്യയിലുള്ള മകന് ഞാനൊരു കാര്യം നൽകിയിട്ടുണ്ട്, ചെറിയ വായത്തുകൾ ഒട്ടകമെന്നോ മറ്റോ എന്തോ ഒരു കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, റസൂലിനോട് അറിയിക്കാൻ പറഞ്ഞു, റസൂലിനോട് അതിന് ഷാഹിദാവണമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് എന്ന് അറിയിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഇതുപോലെ നിന്റെ ബാക്കിയുള്ള മക്കൾക്കും കൊടുത്തോ, വേറെയും ഭാര്യമാരിലെ മക്കളുണ്ട് അവർക്കൊക്കെ നീ കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹു വഅദിലു ബൈന ഔലാദിക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ മക്കൾക്കിടയിൽ നീ നീതി കാണിക്കുക. ഒരിക്കലും മാതാപിതാക്കൾ ചില മക്കളോട് ചിലപ്പോൾ സ്നേഹം തോന്നിയേക്കാം, അവന്റെ സ്വഭാവം കൊണ്ടും മറ്റു പലതുകൊണ്ടും, പക്ഷേ മക്കൾക്കിടയിൽ അതൊരു കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു മാതാവോ പിതാവോ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ഇടയിൽ അനീതിയായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത അർ-റിഫ്ഖ് വറഹ്മ, സന്താനങ്ങളോട് ദയയും കാരുണ്യവും അനുകമ്പയും എല്ലാം ഉണ്ടാവുക എന്നുള്ളത്, അവരോട് നല്ല ദയയും കാരുണ്യവും ഉണ്ടാവുക എന്നുള്ളത് ഓരോരുത്തർക്കും വേണ്ടൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ വലാ യൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹ. ഏതൊരു കാര്യത്തിലും റിഫ്ഖ് ഉണ്ടാവുമ്പോൾ, അനുകമ്പ, ദയ, കാരുണ്യം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ആ കാര്യം അലങ്കാരിക്കപ്പെടും, ഏറ്റവും നല്ല രീതിയിലാവും. അതില്ല എങ്കിലോ ഏറ്റവും മോശമായ രീതിയിലാവും. മക്കളിൽ പെട്ടെന്നുണ്ടാകുന്ന അവരുടെ പ്രായത്തിൽ അവരുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും. പക്ഷേ അവരോട് നമ്മൾ നിൽക്കുന്ന നിലപാടുകൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അവരോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഹസൻ, അലി റളിയല്ലാഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. ആ സമയത്താണ് സഹാബാക്കിൽപ്പെട്ട അഖ്റബ് ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഇന്നലി അശറത്തു മിനൽ വലദ് മാ ഖബൽതു മിൻഹും അഹദാ, എനിക്ക് 10 മക്കളുണ്ട്, അതിലൊരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, കാരുണ്യം കാണി വെക്കാത്തവനോട് അള്ളാഹു കാരുണ്യം കാണിക്കപ്പെടുകയില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം കാണിക്കുകയില്ല. അതുപോലെ പറഞ്ഞ സംഭവങ്ങൾ അറാബികൾ വന്നിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ മക്കളോട് റിസ്ഖും റഹ്മത്തും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അന്നസ് വതൗജീഹ്, മക്കളോട് സദുപദേശം ചെയ്യുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക, നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ നേരായ രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ആ ഉപദേശങ്ങൾ അദ്ദേഹം തൗഹീദ് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല നീ ചെയ്ത മാതാപിതാക്കളോടുള്ള കടമകൾ രണ്ടാമത് പറഞ്ഞു. അതുപോലെ അല്ലാഹു നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അത് കൊണ്ടുവരുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. നമസ്കാരം കൊണ്ട് കൽപ്പിച്ചു. സൃഷ്ടികളോട് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിനോടുള്ള കടമയും പഠിപ്പിച്ചു, സൃഷ്ടികളോട് എങ്ങനെ നിൽക്കണം കടമയും പഠിപ്പിച്ചു. ഒരു പിതാവ് മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനീയ ഇന്നല്ലാഹു സ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ അല്ലാഹു തആല ഇബ്രാഹിം നബി യഅഖൂബ് നബിയൊക്കെ മക്കൾക്ക് ഉപദേശിച്ചതാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നതാണ് ഈ ദീൻ, ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. നമ്മളൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇസ്ലാമിന്റെ ഇജ്ജത്ത് എന്താണെന്നും തൗഹീദിന്റെ മഹത്വം എന്താണെന്നും. മാതാപിതാക്കൾ പറയുന്ന എത്ര ഖുതുബ കേട്ടാലും എത്ര ക്ലാസ്സിന് പോയാലും സ്വന്തം വാപ്പ പറയുന്നതിന്റെ അത്ര ഫലം അവർക്കുണ്ടാകില്ല. നമ്മുടെ മേലെയുള്ള കടമയാണത്. നമ്മൾ ഏതെങ്കിലും മദ്രസ സ്ഥാപനത്തോ ഏതെങ്കിലും മർക്കസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മേലെയുണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ ഇൽമിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ സംഭവം, ഇദ് ഹവറ യഅഖൂബ് അൽ മൗത്ത് ഇദ് ഖാല ലിബനീഹ് മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക മക്കളെ? ഒരു പ്രവാചകൻ ഒരു വാപ്പ മക്കളോട് മരണസമയത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എനിക്ക് ശേഷം നിങ്ങൾ ആരെ ഇബാദത്ത് ചെയ്യും? ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശം എന്താണോ അത് മക്കളെ ഓർമ്മപ്പെടുത്തുക മരിക്കാൻ കിടക്കുന്ന വാപ്പ. മക്കൾ പറഞ്ഞു, ഖാലു നഅബ്ദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈൽ വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ആ മക്കൾ പറഞ്ഞു, നിങ്ങളുടെ ഇലാഹായ നിങ്ങളുടെ വല്യപ്പാന്റെയും ഇലാഹായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ. ഇൻഷാ അള്ളാഹ് മുസ്ലിമുകളായിട്ടാണ് ഞങ്ങൾ ജീവിക്കുക, മുസ്ലിമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുക. വാപ്പാർക്ക് മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ, നീ നിന്റെ കുടുംബത്തിനോട് നമസ്കാരം കൽപ്പിക്കുക, നീയും അതുപോലെ നമസ്കരിക്കുക. നമ്മളോട് ഓരോ ആൾക്കാരോടുള്ള കൽപ്പന. അതുകൊണ്ട് നല്ല മാർഗനിർദ്ദേശങ്ങളും നല്ല സദുപദേശങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് അൽ ജലീസു സ്വാലിഹ്, അവരുടെ കൂട്ടുകെട്ട് എന്താണെന്നുള്ളത്. നമ്മുടെ മക്കൾ സ്വാലിഹായ ആളുകളുമായിട്ടാണോ കൂട്ടുകൂടുന്നത്, അതല്ല ഫാസിഖായ ആളുകളുമായിട്ടാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സ്വാലിഹ്യങ്ങളുടെ ഒപ്പം ഇരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഉപ്പമാർക്ക് അറിയില്ല സ്വന്തം മക്കളുടെ കൂട്ടുകാരാരാണെന്നോ അവരാരോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നതെന്നോ ചില മാതാപിതാക്കൾക്ക് അറിയില്ല. അത്ര പോലും മക്കളെ കുറിച്ച് അറിവില്ലാത്തവരായി മാറിയിരിക്കുന്നു. അവരോടെങ്ങനെ ചോദിക്കുക, അത് മോശമല്ലേ, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത. വല്ലാഹി അല്ലാഹു തആല നമുക്ക് നൽകിയ അമാനത്ത് അല്ലാഹു തആല നാളെ ചോദിക്കും, നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു ഹദീസ്, മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിൽ ഖീർ. ഒരു സ്വാലിഹായ ഒരു കൂട്ടുകാരന്റെ ഉണ്ട് ഉപമ, അതുപോലെ തന്നെ ഒരു ഫാസിഖായ കൂട്ടുകാരന്റെ ഉപമ എന്നുള്ളത്. നല്ലൊരു കൂട്ടുകാരനാണെങ്കിൽ അവൻ അത്ര കച്ചവടക്കാരനെ പോലെയാണ്. ഒന്നെങ്കിൽ അവൻ നമുക്ക് നൽകും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങും, അല്ലെങ്കിൽ അവന്റെ കൂടെ ചെലവഴിച്ച ഒരു സുഗന്ധമെങ്കിലും നമുക്കുണ്ടാവും. ഒരു നല്ല കൂട്ടുകാരനാണെങ്കിൽ അവൻ നമ്മൾ ഉപദേശിക്കും, അല്ലെങ്കിൽ അവനെ കണ്ട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾക്ക് ലഭിക്കും. അത് മക്കളുടെ കൂട്ടുകെട്ടുകൾ ആരാന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാഫിൽ ഖീർ, കൊല്ലന്റെ ആലയിൽ ജോലി ചെയ്യുന്നത് പോലെ, അവനവിടെ ഇരുന്നാൽ അവന്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു കരിവിഴും അല്ലെങ്കിൽ ദുഷിച്ച ഗന്ധമെങ്കിലും ഉണ്ടാകും. പൊരുത്തികെട്ട കൂട്ടുകാരുടെ കൂടെ ഫാസിഖായ, ഇസ്ലാമിനെ കുറിച്ചറിയാത്ത, തൗഹീദിനെ കുറിച്ചറിയാത്ത, അള്ളാഹുവിന്റെ ഹക്കുകൾ അറിയാത്ത കൂട്ടുകെട്ടിൽ നമ്മുടെ മക്കളെ വിട്ടുകഴിഞ്ഞാൽ അവന് അതിന്റെ ഫലം അവന്റെ സ്വഭാവത്തിലും ജീവിതത്തിലും കാണുക തന്നെ ചെയ്യുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരന്റെ അവന്റെ ഉറ്റ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. ആരോടാണ് നിങ്ങളെല്ലാവരും കൂട്ടുകൂടുന്നത് നിങ്ങൾ ചിന്തിക്കുക. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്രേ മക്കളുടെ ആരുടെപ്പോഴാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സഹവസിക്കുന്നത്, അവരുടെ സ്വഭാവത്തിന്റെ എന്തെങ്കിലും ഒരു പൊടിയെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിലും എല്ലാം പറ്റുമെന്നുള്ളത് പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടുകെട്ടുകൾ കൈപ്പിടിയിലൊതുങ്ങുന്ന കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് ആധുനിക സൗകര്യം കൊണ്ട് മതം പഠിക്കാനും മറ്റു പലത് പഠിക്കാനും ആ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ ആ സൗകര്യങ്ങളിലൂടെ ആ കുട്ടികൾ സോഷ്യൽ മീഡിയയാവട്ടെ, ഇന്റർനെറ്റുകളെ, മറ്റു പല കാര്യങ്ങളാവട്ടെ, അതിലേതിലാണ് മുഴുകുന്നത് എന്നുള്ളത് ഒരു അലസമായിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായി അതിൽ ഒഴുകാനുള്ള അവസരത്തെ നമ്മൾ കൊടുക്കരുത്. പഠിക്കേണ്ട ആവശ്യത്തിന് അത് നൽകുക, അത് കഴിഞ്ഞാൽ അതിന് നിബന്ധനകൾ വെക്കുക. അതെല്ലാം ഈ കൂട്ടുകെട്ടിലും സ്വാലിഹായ കൂട്ടുകെട്ട് പോലെ ഫാസിഖായ കൂട്ടുകെട്ട് ഇന്ന് വീട്ടിൽ ഇരുന്ന് തന്നെ അവന്റെ മുറിക്കകത്ത് നിന്ന് ലഭിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കളുടെ മേൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളിൽ അവസാനത്തെ കാര്യമായി നാം സൂചിപ്പിക്കുന്നു, അൽ ഖുദ്വത്തുൽ ഹസന. മാതാപിതാക്കൾ ഉത്തമരായ മാതൃകകളായിരിക്കണം. മാതാപിതാക്കൾ, നമ്മുടെ പിതാവാവട്ടെ മാതാവാട്ടെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉത്തമരായ മാതൃകകളായിരിക്കണം. എന്നെ കണ്ട് പഠിക്കും മകനെ, എന്നെ കണ്ട് പഠിക്കും മകളെ എന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അത് ദീനിന്റെ വിഷയമാണെങ്കിലും ദുനിയാവിന്റെ വിഷയമാണെങ്കിലും സ്വഭാവത്തിന്റെ വിഷയമാണെങ്കിലും, മോനെ ഞാൻ നിനക്ക് നല്ലൊരു മാതൃകയാണെന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, അവർ ജനങ്ങളോട് നല്ലതിങ്ങനെ കൽപ്പിക്കുമായിരുന്നു, പക്ഷെ അവരത് അനുസരിക്കുമായിരുന്നില്ല. അള്ളാഹു തആല ചോദിച്ചു, നിങ്ങൾ ജനങ്ങളോട് നല്ലതിനെ പറ്റി കൽപ്പിക്കുന്നു, സ്വന്തം കാര്യത്തിൽ നിങ്ങളത് മറക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പ്രവാചകന്മാർ അവരുടെ ജനതയോട് പറയുമായിരുന്നു, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ നഹാകും അൻ, നിങ്ങൾക്ക് ഞാൻ വിരോധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കെതിരാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നാം ഉദ്ദേശിക്കുന്നില്ല. അതായത് അവരോട് വിരോധിച്ചാൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അവരോടൊരു കാര്യം നമ്മൾ വിരോധിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ നമ്മളത് പരിശീലിക്കണം. അള്ളാഹുവിനോട് നമുക്കുണ്ട് ഹക്ക്, നമ്മളെ മക്കളുടെ കാര്യത്തിലുമുണ്ട് ഹക്ക്. അതുപോലെ തന്നെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ അത് ഭയങ്കരമായ കോപത്തിന് കാരണമായിരിക്കുന്നു. ഇതിനർത്ഥം മക്കളോട് കൽപ്പിക്കണ്ട എന്നല്ല. മക്കളെ കൽപ്പിക്കാനുള്ള യോഗ്യത നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയും മറ്റു പല സ്വഭാവങ്ങളിലൂടെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു മാതാവും പിതാവിന്റെയും ഈ കാര്യത്തിലെ ശ്രദ്ധ മക്കളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അള്ളാഹു തആല ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഈ അമാനത്ത് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം നമുക്കറിയാം, വമാ ഖലഖുത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അമലുകൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ആ അമലുകൾ അവസാനിക്കുന്ന സമയമാണ് മരണം എന്നുള്ളത്. എന്നാൽ ആ മരണത്തിന് ശേഷവും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നമുക്ക് ലഭിക്കുന്ന ഒരു നന്മയായിട്ടുണ്ടാകുന്ന കൂട്ടത്തിൽ പെട്ടതാണ് സ്വാലിഹായ ഒരു മകന്റെ ദുആ അല്ലെങ്കിൽ മകളുടെ ദുആ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത്അ അൻഹു അമലുഹു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ അവിടെ മുറിക്കപ്പെട്ടു. ഇല്ലാ മിൻ സലാസത്തിൻ, മൂന്ന് കാര്യങ്ങൾ ഒഴികെ, മിൻ സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, അതുപോലെ തന്നെ ഔ ഇൽമിൻ യൻതഫഉ ബി, ഉപകാരപ്പെടുന്ന ഇൽമ്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഊ ലഹ്, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു സന്താനം. നാളെ പരലോകത്ത് മരണത്തിന് ശേഷവും നമുക്ക് നന്മയായി ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ട കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഒരാൾ സ്വർഗത്തിൽ ഉന്നതമായ ദർജകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാവും, അയാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, യാ അല്ലാഹ്, ഞാൻ ഇതിനു മാത്രം അമലുകൾ ചെയ്തിട്ടില്ലല്ലോ, ഇത്രയധികം ദർജകൾ ഉയരാൻ ഞാൻ അമലുകൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയെ അറിയിക്കുന്ന കാര്യം എന്താണെന്നറിയോ, നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നിനക്ക് ഈ ദറജകളുടെ ഉയർച്ച സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോട്ടെ, നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ഒരു ഇമാമായി നിന്ന ദുആ എങ്കിലും ചെല്ലാൻ നമ്മുടെ മക്കൾക്ക് അറിയുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ, അവർക്ക് അടവ് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും അധികം മക്കൾ വഴിപിഴക്കാനുള്ള പ്രധാന കാരണം, മറ്റു പല കാരണങ്ങളുണ്ടെങ്കിൽ കൂടി പ്രധാനപ്പെട്ട ഒരു കാരണം, അവരുടെ മാതാപിതാക്കളുടെ പിതാവിന്റെ പ്രത്യേകിച്ച് അലംഭാവമായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, فمن أهمل تعليم ولده ما ينفعه وتركه سدى فقد أساء إليه غاية الإساءة. ഒരുത്തൻ തന്റെ മക്കളുടെ കാര്യത്തിൽ അലംഭാവം, ഏത് കാര്യത്തിൽ അവനെ പഠിപ്പിക്കുന്ന, അവന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ അവൻ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ മക്കളോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. വഅക്സറുൽ ഔലാദി ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബായി വഇഹ്മാലിഹിം വതറക തഅലീമഹും ഫറായിദദ്ദീൻ വസുനനി. ഏറ്റവും അധികം മക്കൾ ഈ പിഴച്ച് ഫസാദ് കൊണ്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കളുടെ അഴകുഴമ്പ നിലപാട് കഴിവുകേട് അലംഭാവം കൊണ്ടും അവരെ ദീനിന്റെ ഫർളുകളും സുന്നത്തുകളും കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള അലംഭാവം കൊണ്ടുമാണ്. അവരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ യാതൊരു ഉപകാരവും ഉണ്ടാവൂല, അവരെ കൊണ്ട് അവർക്ക് തന്നെ ഒരു ഉപകാരം ഉണ്ടാവൂല, പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കും ഒരു ഉപകാരം ഉണ്ടാവൂല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, ചില മാതാപിതാക്കൾ അങ്ങടും ഇങ്ങടും പറയും, എന്നോടുള്ള കടമ എന്റെ മക്കൾ ചെയ്യുന്നില്ല, എന്റെ മക്കൾ എന്നോട് നന്ദി കാണിക്കുന്നില്ല, കടമ ചെയ്യുന്നില്ല. എന്നിട്ട് പറയാണ് ഫഖാല, എന്നാൽ അതുപോലെ മക്കളും പറയും, യാ ബത്തി, ഏ ഉപ്പ, ഇന്നക അഖഖ്തനി സഗീറ, ഫഖഖ്തുക കബീറ, ചെറുപ്പത്തിൽ എന്നോടുള്ള കടമങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോടുള്ള കടമയും ഞാൻ ചെയ്യുന്നില്ല. വഅഅതനി വലീദ, ഫഅഅതുക ശൈഖ, നിങ്ങൾ ചെറുപ്പത്തിൽ എന്നെ നഷ്ടപ്പെടുത്തി, കുട്ടിയായിരിക്കും എന്നെ നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ നിങ്ങളെ ഞാൻ നഷ്ടത്തിലാക്കുന്നു. ദുനിയാവിൽ പറഞ്ഞില്ലെങ്കിലും വല്ലാഹി, നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യുന്ന കടമകൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരെ നമ്മുടെ മക്കൾ പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. ആ സൂക്ഷ്മതയും അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ അവർക്ക് ഏറ്റവും നല്ല നിർദ്ദേശങ്ങളും നൽകിയാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ ഹിദായത്തിലാക്കുന്ന അള്ളാഹു തആല കാത്തു സൂക്ഷിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രാത്രി നമസ്കരിക്കുന്ന സമയത്ത് സ്വന്തം മകനെ ചൂണ്ടിക്കാണിച്ച് പറയും, മകനെ നിനക്ക് വേണ്ടിയിട്ടാണ്. അതായത് എന്നിട്ട് ഓതുമായിരുന്നു, കാന അബൂഹുമാ സ്വാലിഹ. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, ഒരു പിതാവ് സ്വാലിഹായതിന്റെ പേരിൽ മക്കൾക്ക് വേണ്ടി ആ മതിൽ കെട്ടിപ്പടുത്തു കൊടുത്തത് അള്ളാഹു തആല. കാരണം പറയുന്നത് അവരുടെ വാപ്പ സ്വാലിഹായ ഒരു വ്യക്തിയായിരുന്നു. ആ ആയത്തോതിക്കൊണ്ട് ഇബ്നു മസ്ഊദ് എന്ന് പറയും, നിനക്ക് വേണ്ടി വാപ്പാർ എത്രത്തോളം അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മക്കളെ അള്ളാഹു തആല കാത്തു സൂക്ഷിക്കുമെന്ന് പല ഹദീസുകളുടെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സലഫുകൾ മക്കൾക്ക് വേണ്ടി അവരുടെ നിസ്കാരങ്ങൾ ദൈർഘിപ്പിക്കുമായിരുന്നു, അഥവാ ദുആ വർദ്ധിപ്പിക്കുമായിരുന്നു നമസ്കാരത്തിൽ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്, മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അധികം മക്കളുമായിട്ട് ഇടപഴകാനുള്ള അവസരം പലർക്കും ധാരാളമായി കഴിഞ്ഞ 2-3 മാസം ലഭിച്ചു, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രദ്ധ നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും നേരായ മാർഗത്തിൽ ദുനിയാവിൽ ജീവിക്കാനും നാളെ പരലോകത്ത് സ്വർഗാവകാശി ഉൾപ്പെടുത്താനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.